അധ്യായം 8. അവനെല്ലാം സഹിച്ചു നിന്നു. ഒന്നാം ഖണ്ഡിക. ചോദ്യം: ശീലോവിലെങ്ങും ദുഃഖവും വിലാപവും നിറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? ശീലോവിലെങ്ങും ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. ശമുവേലും അതീവ ദുഃഖിതനാണ്. കണ്ണീരിൽ മുങ്ങിയ പട്ടണം. വീടുകളിൽ നിന്ന് സ്ത്രീകളുടെയും കുട്ടികളുടെയും നിലവിളി ഉയരുകയാണ്. ഇനി ഒരിക്കലും വീട്ടിലേക്ക് മടങ്ങിവരികയില്ലാത്ത പ്രിയപ്പെട്ടവരെയോർത്ത് അച്ഛന്മാരെയും ഭർത്താക്കന്മാരെയും പുത്രന്മാരെയും ആങ്ങളമാരെയും ഓർത്ത് എന്താണവിടെ സംഭവിച്ചത്? ഫെലിസ്തീരുമായുള്ള ഘോരയുദ്ധത്തിൽ പരാജയമേറ്റുവാങ്ങിയ ഇസ്രായേലിയർക്ക് നഷ്ടപ്പെട്ടത് ഏതാണ്ട് 30,000 പടയാളികളാണ്. മറ്റൊരു യുദ്ധത്തിൽ 4,000 പേർ കൊല്ലപ്പെട്ടിട്ട് അധിക നാളായിട്ടില്ല. തൊട്ടു പിന്നാലെയാണ് ഈ ദുരന്തം. 2, 3 ഖണ്ണികകൾ. ചോദ്യം: ശീലോവിന്റെ മഹത്വം നഷ്ടപ്പെടുത്തി അപമാനം വരുത്തിവച്ച ഏതെല്ലാം സംഭവ പരമ്പരകൾ ഉണ്ടായി? വാസ്തവത്തിൽ ഇത് ദുരന്ത പരമ്പരയിലെ ഒരു കണ്ണി മാത്രമായിരുന്നു. ദൈവസാന്നിധ്യത്തിന്റെ പ്രതീകമായിരുന്ന നിയമപ്പെട്ടകം ശീലോവിലുണ്ടായിരുന്നു. സാധാരണയായി സമാഗമന കൂടാരത്തിന്റെ അന്തർമന്ദിരത്തിലെ വിശുദ്ധ സ്ഥലത്താണ് ഇത് വെച്ചിരുന്നത്. എന്നാൽ ജനം ആവശ്യപ്പെട്ടതനുസരിച്ച് പാവനമായ ഈ നിയമപ്പെട്ടകം ശീലോവിൽ നിന്ന് കൊണ്ടുപോയി. മഹാപുരോഹിതനായ ഏലിയുടെ പുത്രന്മാരായ ഹൊഫ്നിയും ഫിനഹാസും കൂടെ പോയി. പെട്ടകം കൊണ്ടുപോയത് യുദ്ധക്കളത്തിലേക്കാണ്. പെട്ടകം ഒരു ഭാഗ്യചിഹ്നമായി തങ്ങൾക്ക് വിജയം നേടിത്തരുമെന്ന് അവർ കരുതി. പക്ഷേ ആ ധാരണ വെറും അബദ്ധമായിരുന്നു. നടന്നത് മറിച്ചാണ്. ഫെലിസ്ത്യർ പെട്ടകം പിടിച്ചെടുത്തു. ഹൊഫ്നിയും ഫിനഹാസും കൊല്ലപ്പെട്ടു. നൂറ്റാണ്ടുകളായി ശീലോവിലെ സമാഗമന കൂടാരത്തിന് ഒരു മഹത്വമായി പെട്ടകം അവിടെയുണ്ടായിരുന്നു. ഇപ്പോൾ അത് കൈവിട്ടുപോയിരിക്കുന്നു. ഈ വാർത്ത കേട്ട് 98 വയസ്സുള്ള ഏലി തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് പിറകോട്ട് മറിഞ്ഞു വീണ് മരിച്ചു. ഫിനഹാസിന്റെ ഭാര്യ അന്നേ ദിവസം വിധവയായി. ഗർഭിണിയായിരുന്ന അവൾ പ്രസവത്തോടെ മരിക്കുകയും ചെയ്തു. മരിക്കുന്നതിന് മുമ്പ് അവൾ ഇങ്ങനെ പറഞ്ഞു: മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയിപ്പോയി. എന്തു പറയാൻ, ശീലോ ഇനിയൊരിക്കലും ആ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിവരില്ല. 1 ശമുവേൽ 4:12-22. 4. ഖണ്ണിക. ചോദ്യം: ഈ അധ്യായത്തിൽ നാം എന്താണ് കാണാൻ പോകുന്നത്? സകല പ്രതീക്ഷകളും തകർത്തുകളഞ്ഞ ഈ സാഹചര്യത്തിൽ ശമുവേൽ എങ്ങനെ പിടിച്ചു നിൽക്കും? യഹോവയുടെ സംരക്ഷണവും പ്രീതിയും നഷ്ടപ്പെട്ട ജനത്തെ പിന്തുണയ്ക്കാൻ ശമുവേലിന് കഴിയുമോ? അതിന് തക്ക വിശ്വാസം അവനുണ്ടോ? വിശ്വാസത്തിന്റെ മാറ്റുരയ്ക്കുന്ന കടുത്ത പരിശോധനകളും പ്രതിബന്ധങ്ങളും ഇടയ്ക്കൊക്കെ നമുക്കുമുണ്ടാകാറില്ലേ? ശമുവേലിന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് എന്ത് പഠിക്കാനാകുമെന്ന് നോക്കാം. അവൻ നീതി നടപ്പാക്കി. 5, 6 ഖണ്ണികകൾ. ചോദ്യം: ശമുവേലിനെപ്പറ്റിയുള്ള വിവരണം ഇടയ്ക്കു വെച്ച് നിർത്തി ബൈബിൾ രേഖ ഏത് കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? ആ 20 വർഷ കാലയളവിൽ ശമുവേൽ എന്ത് ചെയ്യുകയായിരുന്നു? വിവരണം തുടർന്നു പറയുന്നത് നിയമപ്പെട്ടകത്തെക്കുറിച്ചാണ്. പെട്ടകം പിടിച്ചെടുത്തതിന്റെ പേരിൽ ഫെലിസ്ത്യർക്ക് അനുഭവിക്കേണ്ടി വന്ന ബാധയും പെട്ടകം തിരിച്ചേൽപ്പിക്കാൻ അവർ നിർബന്ധിതരായതും മറ്റും. വീണ്ടും നമ്മൾ ശമുവേലിനെ കാണുന്നത് ഏതാണ്ട് 20 വർഷങ്ങൾക്ക് ശേഷമാണ്. ഈ കാലമത്രയും അവൻ എന്തു ചെയ്യുകയായിരുന്നു? നമുക്ക് ഊഹിക്കേണ്ട കാര്യമില്ല. ബൈബിൾ സൂചന നൽകുന്നുണ്ട്. ശമുവേലിനെപ്പറ്റിയുള്ള വിവരണം ഇടയ്ക്കുവെച്ച് നിർത്തി നിയമപ്പെട്ടകത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിന് മുമ്പ് വിവരണം ഇങ്ങനെ പറയുന്നു: ശമുവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിനും വന്നു. 1 ശമുവേൽ 4:1. ശമുവേലിനെക്കുറിച്ച് പരാമർശിക്കാത്ത ആ 20 വർഷങ്ങൾക്ക് ശേഷം അവനെപ്പറ്റി വിവരണം പറയുന്നത് അവൻ വർഷംതോറും ഇസ്രായേലിലെ 3 പട്ടണങ്ങൾ സന്ദർശിച്ച് അവർക്ക് ന്യായപാലനം നടത്തിപ്പോന്നു എന്നാണ്. ജനത്തിന്റെ തർക്കങ്ങൾ പരിഹരിക്കുകയും സംശയങ്ങൾ തീർക്കുകയും ചെയ്ത് ഓരോ പര്യടനവും പൂർത്തിയാക്കി ശമുവേൽ രാമയിലെ തന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുമായിരുന്നു. ആ 20 വർഷത്തിലുടനീളം ശമുവേലിനെ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അവൻ എപ്പോഴും തിരക്കിലായിരുന്നെന്ന് വ്യക്തമല്ലേ? 7, 8 ഖണ്ണികകൾ. ഏ ചോദ്യം: 2 പതിറ്റാണ്ടുകളിലെ ശുഷ്കാന്തിയോടെയുള്ള സേവനത്തിനു ശേഷം ശമുവേൽ ജനത്തിന് എന്തുപദേശമാണ് നൽകിയത്? ബി ചോദ്യം, ശമുവേൽ ഉറപ്പുകൊടുത്തപ്പോൾ ജനം എങ്ങനെ പ്രതികരിച്ചു? ഏലിയുടെ പുത്രന്മാരുടെ കടുത്ത സദാചാര ലംഘനവും ദുഷ്പ്രവൃത്തികളും ആളുകളുടെ വിശ്വാസം ക്രമേണ ചോർത്തിക്കളഞ്ഞു. പലരും വിഗ്രഹാരാധനയിലേക്ക് തിരിയാൻ കാരണം അതായിരിക്കാം. രണ്ടു പതിറ്റാണ്ട് കാലം ഇസ്രായേലിരെ ആത്മീയമായി ഉണർവുള്ളവരാക്കിയെടുക്കാൻ കഠിനാധ്വാനം ചെയ്ത ശമുവേൽ ഈ വാക്കുകൾ ജനത്തെ അറിയിക്കുന്നു. നിങ്ങൾ പൂർണ്ണഹൃദയത്തോടെ യഹോവയിങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യദൈവങ്ങളെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിങ്കിലേക്ക് തിരികെയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവൻ നിങ്ങളെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്നും വിടുവിക്കും. 1 ശമുവേൽ 7:3. ഫിലിസ്ത്യരുടെ കൈ ജനത്തെ കഠിനമായി ഞെരുക്കി. ഇസ്രായേലിന്റെ സൈന്യത്തിന് കാര്യമായ തകർച്ച വരുത്തിയിരുന്നതിനാൽ ദൈവജനത്തെ ഇനി എന്തും ചെയ്യാമെന്ന് ഫിലിസ്ത്യർക്ക് തോന്നി. എന്നാൽ യഹോവയിലേക്ക് തിരിഞ്ഞാൽ അവരുടെ പരിതാപകരമായ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്ന് ശമുവേൽ ജനത്തിന് ഉറപ്പുകൊടുത്തു. അവർക്ക് സമ്മതമായിരുന്നോ? അവർ വിഗ്രഹങ്ങളെല്ലാം നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു തുടങ്ങി. ശമുവേലിന് സന്തോഷമായി. ശമുവേൽ ജനത്തെ മിസ്പയിൽ ഒരുമിച്ചുകൂട്ടി. യെരുശലേമിന് വടക്കുമാറിയുള്ള ഒരു മലയോര പട്ടണമായിരുന്നു മിസ്പ. ജനമെല്ലാം കൂടിവന്ന് ഉപവസിച്ചു. വിഗ്രഹാരാധനയോട് ബന്ധപ്പെട്ട് ചെയ്തുകൂട്ടിയ നിരവധിയായ പാപങ്ങളെ പ്രതി അവർ പശ്ചാത്തപിച്ചു.
1 ശമുവേൽ 7:4-6 ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞു, യഹോവയെ മാത്രം സേവിച്ചു. അനന്തരം ശമുവേൽ, എല്ലാ ഇസ്രായേലിനെയും മിസ്പയിൽ കൂട്ടുവിൻ, ഞാൻ നിങ്ങൾക്കുവേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും എന്നു പറഞ്ഞു. അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു. ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നുവെന്ന് അവിടെ വെച്ചു പറഞ്ഞു. പിന്നെ ശമുവേൽ മിസ്പയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു.
9 ഖണ്ഡിക. ചോദ്യം: ഫിലിസ്ത്യർ അവസരം മുതലാക്കാൻ ശ്രമിച്ചത് എങ്ങനെ? അപകടം തിരിച്ചറിഞ്ഞ ജനം എന്തു ചെയ്തു? ജനം ഒത്തുകൂടിയിരിക്കുന്നെന്ന് ഫിലിസ്ത്യർക്ക് അറിവ് കിട്ടി. ഇത് തന്നെ അവസരം. അവർ കണക്കുകൂട്ടി. യഹോവയുടെ ജനത്തെ ഒന്നാകെ മുടിച്ചു കളയാൻ അവർ മിസ്പയിലേക്ക് സൈന്യത്തെ അയച്ചു. അടുത്തുകൊണ്ടിരുന്ന അപകടത്തെക്കുറിച്ച് ഇസ്രായേൽ ജനം കേട്ടു. ഭീതിയിലാണ്ട ജനം ശമുവേലിനോട് അവർക്കുവേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു. അവൻ പ്രാർത്ഥിച്ചു, ഒപ്പം ഒരു യാഗവും അർപ്പിച്ചു. ആ വിശുദ്ധയാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫിലിസ്ത്യ സൈന്യം അവരോട് പടയ്ക്കടുത്തു. അപ്പോൾ യഹോവ ശമുവേലിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളി. യഹോവ അന്ന് ഫിലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കി. 1 ശമുവേൽ 7:7-10. ഫലത്തിൽ യഹോവയുടെ ധർമ്മരോഷം ആ മേഘഗർജനത്തിലൂടെ വെളിപ്പെടുകയായിരുന്നു. 10:11. എ ചോദ്യം: ഫിലിസ്ത്യ സൈന്യത്തിനെതിരെ യഹോവ കേൾപ്പിച്ച ഇടിമുഴക്കം അസാധാരണമായിരുന്നെന്ന് പറയാവുന്നത് എന്തുകൊണ്ട്? ബി ചോദ്യം: മിസ്പയിലെ യുദ്ധത്തിനു ശേഷം സ്ഥിതിഗതികൾക്ക് എങ്ങനെ മാറ്റം വന്നു? ഒരിടിമുഴക്കം കേട്ടാൽ ഭയന്ന് വെപ്രാളപ്പെട്ട് അമ്മയുടെ പിന്നിൽ ഒളിക്കുന്ന കൊച്ചുകുട്ടികളെപ്പോലെയായിരുന്നു ഈ ഫിലിസ്ത്യർ. നിങ്ങൾക്കെന്തു തോന്നുന്നു? ശത്രുക്കളെ കൊന്നും കൊലവിളിച്ചും തഴമ്പിച്ച പരുക്കൻ പടയാളികളായിരുന്നു അവർ. അങ്ങനെയുള്ളവർ ഭയപ്പെടണമെങ്കിൽ ഈ ഇടിമുഴക്കം അവർ ജീവിതത്തിൽ ഒരിക്കലും കേട്ടിരിക്കാനിടയില്ലാത്ത ഭീകരമായ ശബ്ദമായിരിക്കണം. ഇടിമുഴക്കത്തിന്റെ കാതടപ്പിക്കുന്ന ശബ്ദമാണോ അവരെ ഭയപ്പെടുത്തിയത്? ഇനി ഒട്ടും പ്രതീക്ഷിക്കാതെ തെളിഞ്ഞ നീലാകാശത്തുനിന്നാണോ അത് വന്നത്? അതോ കർണകഠോരമായ ഇടിനാദം മലനിരകളിൽ നിന്ന് പ്രതിധ്വനിക്കുന്നത് കേട്ട് അതെന്താണെന്ന് മനസ്സിലാകാതെ അവർ ഭ്രമിച്ചുപോയതാണോ? എന്തായിരുന്നാലും ഫിലിസ്ത്യപ്പട ഒന്നടങ്കം ഞെട്ടിവിറച്ചു. അവരാകെ സംഭ്രാന്തരായി. അവസരം പാഴാക്കാതെ ഇസ്രായേലി യോദ്ധാക്കൾ മിസ്പയിൽ നിന്ന് ഒരു പ്രവാഹം പോലെ ശത്രുക്കളുടെ നേരെ പാഞ്ഞടുത്തു. അവരെ ഓടിച്ച് യെരുശലേമിന് തെക്കോട്ട് മൈലുകളോളം പിന്തുടർന്ന് സംഹരിച്ചു. എത്ര പെട്ടെന്നാണ് വേട്ടക്കാർ ഇരകളായി മാറിയത്! ദൈവജനത്തിന് ആ യുദ്ധം ഒരു വഴിത്തിരിവായിരുന്നു. പിന്നീടങ്ങോട്ട് ശമുവേൽ ന്യായപാലനം ചെയ്തിരുന്ന കാലത്തെല്ലാം ഫിലിസ്ത്യർ പിൻവാങ്ങിക്കൊണ്ടിരുന്നു. പട്ടണങ്ങളെല്ലാം ഓരോന്നായി ദൈവജനം തിരിച്ചുപിടിച്ചു. 12 ചോദ്യം: ശമുവേൽ നീതി നടപ്പാക്കിയെന്ന് പറയുന്നതിന്റെ അർത്ഥമെന്ത്? കർമ്മോത്സുകനായിരിക്കാൻ അവനെ സഹായിച്ച ഗുണങ്ങളേവ? പല നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ ശമുവേലിനെ നീതി നടപ്പാക്കിയ വിശ്വസ്തരായ ന്യായാധിപന്മാരുടെയും പ്രവാചകന്മാരുടെയും ഗണത്തിൽപ്പെടുത്തി സംസാരിച്ചു. എബ്രായർ 11:32-33. ദൈവദൃഷ്ടിയിൽ നല്ലതും നീതിയായതുമായ കാര്യങ്ങൾ ശമുവേൽ ചെയ്തു. അങ്ങനെ ചെയ്യാൻ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്തു. മനസ്സിടിച്ചു കളയുന്ന കാര്യങ്ങൾക്കിടയിലും അവൻ തന്റെ ചുമതലകളിൽ വ്യാപൃതനായി. അവൻ യഹോവയ്ക്കായി ക്ഷമയോടെ കാത്തിരുന്നു. അങ്ങനെ അവൻ കർമ്മോത്സുകനായി ജീവിച്ചു. നന്ദി കാണിക്കാനും അവൻ മറന്നില്ല. മിസ്പയിലെ വിജയത്തിനു ശേഷം യഹോവ തന്റെ ജനത്തെ സഹായിച്ചതിന്റെ ഓർമ്മയ്ക്കായി അവനൊരു കല്ലെടുത്ത് നാട്ടിയത് അതിനുദാഹരണമാണ്. 13 ഏ ചോദ്യം: ശമുവേലിനെ അനുകരിക്കണമെങ്കിൽ നമുക്കാവശ്യമായ ഗുണങ്ങൾ ഏവ? ബി ചോദ്യം: ശമുവേലിന്റേതുപോലുള്ള സദ്ഗുണങ്ങൾ വളർത്തിയെടുക്കാൻ പറ്റിയ സമയം ഏതാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? നീതി നടപ്പാക്കാൻ നിങ്ങൾക്കാഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ശമുവേലിന്റെ ക്ഷമയും താഴ്മയും അനുകരിക്കുക. അവനെപ്പോലെ നന്ദിയുള്ളവരായിരിക്കുക.
1 പത്രോസ് 5:6 ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ കരുത്തുറ്റ കൈക്കീഴിൽ താഴ്മയോടിരിക്കുവിൻ.
ഈ ഗുണങ്ങൾ നമുക്കെല്ലാം വേണ്ടതല്ലേ? ചെറുപ്പത്തിൽ തന്നെ ഈ സദ്ഗുണങ്ങൾ പഠിച്ചെടുക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്തത് ശമുവേലിന് ഏറെ ഗുണം ചെയ്തു. കാരണം പിൽക്കാലത്ത് അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെയാണ് അവൻ കടന്നുപോയത്. നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല. 14 ഖണ്ണികകൾ: ഏ ചോദ്യം: വൃദ്ധനായ ശേഷം കടുത്ത നിരാശയ്ക്കിടയാക്കിയ എന്താണ് ശമുവേലിന്റെ ജീവിതത്തിലുണ്ടായത്? ബി ചോദ്യം: ശമുവേൽ ഏലിയെപ്പോലെ നിന്നാർഹനായ ഒരു പിതാവായിരുന്നു, വിശദീകരിക്കുക. ഇനി നമ്മൾ കാണുന്നത് വൃദ്ധനായ ശമുവേലിനെയാണ്. അപ്പോഴേക്കും ശമുവേലിന്റെ 2 മുതിർന്നു കഴിഞ്ഞിരുന്നു. യോവേൽ എന്നും അബിയാവ് എന്നുമായിരുന്നു അവരുടെ പേരുകൾ. ന്യായപാലനത്തിന് തന്നെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം അവനവർക്ക് നൽകിയിരുന്നു. ഖേദകരമെന്ന് പറയട്ടെ, അവർ വിശ്വാസയോഗ്യരായിരുന്നില്ല. ശമുവേൽ സത്യസന്ധനും നീതിമാനുമായിരുന്നു. പക്ഷേ അവന്റെ ഈ പുത്രന്മാരാകട്ടെ, അവരുടെ പദവി സ്വന്തം ലാഭങ്ങൾക്കുവേണ്ടി ദുരുപയോഗം ചെയ്തു. അവർ ന്യായം മറിച്ചുകളയുകയും കൈക്കൂലി വാങ്ങുകയും ചെയ്തു പോന്നു. ഒരു ദിവസം ഇസ്രായേലിലെ മൂപ്പന്മാർ പരാതിയുമായി വൃദ്ധപ്രവാചകനായ ശമുവേലിനെ സമീപിച്ചു. നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല എന്ന് അവർ അവനെ അറിയിച്ചു. 1 ശമുവേൽ 8:4-5. ശമുവേലിന് ഇക്കാര്യം അറിയാമായിരുന്നു. വിവരണം അതേപ്പറ്റി ഒന്നും പറയുന്നില്ല. എന്തായാലും ഏലിയെപ്പോലെ ചുമതലകളിൽ ഗുരുതരമായ വീഴ്ച വരുത്തുന്ന ഒരു പിതാവായിരുന്നില്ല ശമുവേൽ. പുത്രന്മാരുടെ ദുഷ്കൃത്യങ്ങൾ തിരുത്തി അവരെ നേർവഴിക്ക് കൊണ്ടുവരാതിരുന്നതിനും അവരെ ദൈവത്തേക്കാൾ അധികം ബഹുമാനിച്ചതിനും ഏലിയെ ദൈവം ശാസിക്കുകയും പിന്നീട് ശിക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ശമുവേലിൽ യഹോവ ഇങ്ങനെയുള്ള കുറ്റങ്ങളൊന്നും കണ്ടില്ല. 16 ചോദ്യം: മക്കൾ മത്സരികളായാൽ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അങ്ങനെയുള്ള അച്ഛനമ്മമാർക്ക് ശമുവേലിന്റെ ജീവിതത്തിൽ നിന്ന് എന്ത് ആശ്വാസവും പാഠവും ഉൾക്കൊള്ളാനാകും? മക്കളുടെ പെരുമാറ്റ ദൂഷ്യത്തെക്കുറിച്ച് അറിഞ്ഞ ശമുവേലിന്റെ മാനസികാവസ്ഥ നിങ്ങൾക്കൂഹിക്കാനാകുന്നുണ്ടോ? നാണക്കേടും ഉത്കണ്ഠയും നിരാശയും ആ വൃദ്ധമനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കില്ലേ? അക്കാര്യങ്ങൾ ബൈബിൾ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ ഇന്നുള്ള അച്ഛനമ്മമാരിൽ നിരവധി പേർക്ക് ശമുവേലിന്റെ മാനസികാവസ്ഥ നന്നായി മനസ്സിലാകും. ഇന്നത്തെ ഇരുണ്ട ലോകത്തിൽ മാതാപിതാക്കളുടെ അധികാരത്തോടും ശിക്ഷണത്തോടും മക്കൾ മറുതിലിക്കുന്നത് ഒരു പകർച്ചവ്യാധി പോലെ വ്യാപകമാണ്.
2 തിമോഥെയോസ് 3:1-5 ഇങ്ങനെ വായിക്കുന്നു: അന്ത്യകാലത്ത് വിശേഷാൽ ദുഷ്കരമായ സമയങ്ങൾ വരും എന്നറിഞ്ഞുകൊള്ളുക. മനുഷ്യർ സ്വസ്നേഹികളും ധനമോഹികളും വമ്പു പറയുന്നവരും ധാർഷ്ട്യക്കാരും ദൂഷകരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അവിശ്വസ്തരും സഹജസ്നേഹമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും ഏഷണിക്കാരും ആത്മനിയന്ത്രണമില്ലാത്തവരും നിഷ്ഠുരന്മാരും നന്മയെ ദ്വേഷിക്കുന്നവരും വഞ്ചകരും തന്നിഷ്ടക്കാരും അഹങ്കാരത്താൽ ചീർത്തവരും ദൈവത്തെ സ്നേഹിക്കുന്നതിനു പകരം സുഖഭോഗങ്ങളെ പ്രിയപ്പെടുന്നവരുമായിരിക്കും. ഇങ്ങനെയുള്ളവർ ദൈവഭക്തിയുടെ വേഷം ധരിച്ചവരെങ്കിലും അതിന്റെ ശക്തിക്കൊത്ത വിധം ജീവിക്കാത്തവരത്രേ. ഇവരിൽ നിന്ന് അകന്നു മാറുക.
മക്കളുടെ ആ പ്രവൃത്തി മാതാപിതാക്കൾക്ക് എത്ര കടുത്ത മനോവേദനയാണ് വരുത്തിവെക്കുന്നത്! അങ്ങനെയുള്ള അച്ഛനമ്മമാർക്ക് ശമുവേലിന്റെ അനുഭവത്തിൽ നിന്ന് ഒരളവോളം ആശ്വാസം കൊള്ളാനാകും, ചിലതൊക്കെ പഠിക്കാനുമാകും. പുത്രന്മാരുടെ കൊള്ളരുതായ്മകൾ തന്റെ നീതിനിഷ്ഠമായ ജീവിതഗതിയെ അണുവിടപോലും വ്യതിചലിപ്പിക്കാൻ ശമുവേൽ സമ്മതിച്ചില്ല. കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തും നിയന്ത്രിച്ചും ശാസിച്ചും ശിക്ഷിച്ചുമൊക്കെ നോക്കിയിട്ടും നിങ്ങളുടെ മക്കൾ കൂടുതൽ കൂടുതൽ കഠിനഹൃദയരാകുന്നെങ്കിലോ? അച്ഛനമ്മമാരായ നിങ്ങൾ അപ്പോഴും വെക്കുന്ന നല്ല മാതൃക സമർത്ഥനായ ഒരധ്യാപകന്റെ ഫലം ചെയ്യുമെന്ന കാര്യം മറക്കരുത്. മാതാപിതാക്കളെ, ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്: നിങ്ങളും മക്കളാണെന്ന കാര്യം. യഹോവയെന്ന പിതാവിന്റെ മക്കൾ. ആ പിതാവിന് നിങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നുന്ന വിധത്തിൽ നിങ്ങൾ ജീവിക്കുക. ശമുവേൽ അതാണ് ചെയ്തത്. ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണം. 17 ചോദ്യം: ശമുവേലിനോട് മൂപ്പന്മാർ ഉന്നയിച്ച ആവശ്യം എന്തായിരുന്നു? അവൻ എങ്ങനെ പ്രതികരിച്ചു? ശമുവേലിന്റെ അടുക്കലെത്തിയ ഇസ്രായേലിലെ മൂപ്പന്മാർ പിന്നെ പറഞ്ഞതിതാണ്: സകല ജാതികൾക്കുമുള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരിക. തങ്ങളുടെ അത്യാർത്ഥിയും സ്വാർത്ഥതയും കാരണം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ശമുവേലിന്റെ പുത്രന്മാർ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. മൂപ്പന്മാരുടെ ഈ ആവശ്യം കേട്ടപ്പോൾ തന്നെ ഇനി വേണ്ടെന്ന് അവർ പറയുകയാണെന്ന് ശമുവേലിന് തോന്നിയോ? 10 യഹോവയ്ക്കു വേണ്ടി അവൻ ജനത്തിന് ന്യായപാലനം ചെയ്തു വരികയാണ്. ഇപ്പോൾ ജനം ചോദിക്കുന്നത് ന്യായപാലനത്തിന് ഒരു രാജാവിനെയാണ്, ശമുവേലിനെപ്പോലെ വെറുമൊരു പ്രവാചകനെയല്ല. ചുറ്റുമുള്ള സകല ജനതകൾക്കും രാജാവുണ്ട്, അങ്ങനെയൊരു നായകനെ തങ്ങൾക്കും വേണം. അതായിരുന്നു ഇസ്രായേലിയരുടെ ആവശ്യം. ശമുവേലിനെന്തു തോന്നി? അവർ പറഞ്ഞ കാര്യം ശമുവേലിന് അനിഷ്ടമായി. 1 ശമുവേൽ 8:5-6. 18 ചോദ്യം: യഹോവ ശമുവേലിനെ ആശ്വസിപ്പിച്ചതും അതേസമയം ഇസ്രായേലിന്റെ പാപത്തിന്റെ ഗൗരവം അവർക്ക് മനസ്സിലാക്കിക്കൊടുത്തതും എങ്ങനെ? ശമുവേൽ ഇക്കാര്യവുമായി യഹോവയുടെ സന്നിധിയിൽ ചെന്നു. യഹോവ മറുപടി പറഞ്ഞത് എങ്ങനെയാണെന്ന് നോക്കൂ: ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്ക. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. യഹോവയുടെ വാക്കുകൾ ശമുവേലിന് ആശ്വാസമായി. പക്ഷേ ഒന്നോർത്തു നോക്കൂ, ആ ജനം സർവശക്തനോട് കാണിച്ച എത്ര കടുത്ത അനാദരവായിരുന്നു അത്! ഒരു മനുഷ്യരാജാവുണ്ടായാൽ ജനം ഒടുക്കേണ്ടി വരുന്ന വില എത്ര കനത്തതായിരിക്കുമെന്ന് ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കാൻ യഹോവ തന്റെ പ്രവാചകനായ ശമുവേലിനോട് പറഞ്ഞു. യഹോവയുടെ ആജ്ഞ പോലെ ശമുവേൽ ജനത്തോട് എല്ലാം വിവരിച്ചു. പക്ഷേ ജനം ശാഠ്യം പിടിച്ചു. അല്ല, ഞങ്ങൾക്കൊരു രാജാവ് വേണം, അവർ പറഞ്ഞു. 1 ശമുവേൽ 8:7-19. തന്റെ ദൈവത്തെ എന്നും അനുസരിച്ചു പോന്ന ശമുവേൽ യഹോവ തിരഞ്ഞെടുത്ത പുരുഷനെ രാജാവായി അഭിഷേകം ചെയ്തു. 19 20 ഖണ്ഡികകൾ. എ ചോദ്യം: ശൌലിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യാനുള്ള യഹോവയുടെ നിർദ്ദേശം ശമുവേൽ ഏതെല്ലാം വിധങ്ങളിൽ അനുസരിച്ചു? ബി ചോദ്യം: യഹോവയുടെ ജനത്തെ ശമുവേൽ തുടർന്നും സഹായിച്ചത് എങ്ങനെ? ശമുവേൽ അനുസരിച്ചെന്ന് നമ്മൾ കണ്ടു. എങ്ങനെയാണ് അവൻ അനുസരിച്ചത്? മുറുമുറുത്തുകൊണ്ടാണോ? മനസ്സില്ലാ മനസ്സോടെയാണോ? നിരാശ ഹൃദയത്തെ വിഷലിപ്തമാക്കാനും അങ്ങനെ നീരസം വേരുപിടിക്കാനും അവൻ അനുവദിച്ചോ? ഇത്തരമൊരു സാഹചര്യത്തിൽ പലരും അങ്ങനെയാണ് പ്രതികരിക്കാറ്. പക്ഷേ ശമുവേൽ അങ്ങനെയായിരുന്നില്ല. അവൻ ശൌലിനെ അഭിഷേകം ചെയ്തിട്ട് യഹോവ തിരഞ്ഞെടുത്ത പുരുഷൻ ഇവനാണെന്ന് അംഗീകരിച്ചു പറഞ്ഞു. ശമുവേൽ ശൌലിനെ ചുംബിച്ചു, പുതിയ രാജാവിനെ സ്വാഗതം ചെയ്ത് അവനോടുള്ള കൂറും വിധേയത്വവും പ്രഖ്യാപിക്കുന്നതിന്റെ അടയാളമായിരുന്നു ഈ ചുംബനം. എന്നിട്ട് ശമുവേൽ ജനത്തോടിങ്ങനെ പറഞ്ഞു, യഹോവ തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നുവോ? സർവ്വജനത്തിലും അവനെപ്പോലെ ഒരുത്തിനുമില്ലല്ലോ. 1 ശമുവേൽ 10:1-24. യഹോവ തിരഞ്ഞെടുത്ത മനുഷ്യന്റെ നന്മകളാണ് ശമുവേൽ നോക്കിയത്, അല്ലാതെ കുറവുകളല്ല. സ്വന്ത കാര്യത്തിലും അവൻ അതുതന്നെയാണ് ചെയ്തത്. ദൈവമുമ്പാകെ തനിക്കുള്ള വിശ്വസ്ത രേഖയിലാണ് അവൻ മനസ്സ് പതിപ്പിച്ചത്. അല്ലാതെ അഭിപ്രായ സ്ഥിരതയില്ലാത്ത ആളുകളുടെ അംഗീകാരം ലഭിക്കുന്നതിലല്ല. മാത്രമല്ല, ദൈവജനത്തിന് വരാവുന്ന ആത്മീയ അപകടങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും യഹോവയുടെ വിശ്വസ്തത പാലിക്കാൻ അവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ ഏൽപ്പിച്ച നിയമനം അവൻ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരുന്നു. അവന്റെ ഉപദേശങ്ങൾ അവരുടെ ഉള്ളിൽ തട്ടി. അവർക്കുവേണ്ടി പ്രാർത്ഥിക്കാൻ അവർ അവനോട് അപേക്ഷിച്ചു. അപ്പോൾ ശമുവേൽ അതീവ ഹൃദ്യമായ ഒരു മറുപടി നൽകി, ഞാനോ നിങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ. ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായ വഴി ഉപദേശിക്കും. 1 ശമുവേൽ 12:21-24. 21 ഖണ്ഡിക. ചോദ്യം: ഏതെങ്കിലും പദവിയിലേക്കോ സ്ഥാനത്തേക്കോ നിങ്ങൾക്ക് പകരം വേറൊരാളെ തിരഞ്ഞെടുത്തപ്പോൾ നിരാശ തോന്നിയിട്ടുണ്ടെങ്കിൽ ശമുവേലിന്റെ മാതൃക നിങ്ങളെ സഹായിക്കുന്നത് എങ്ങനെ? ഏതെങ്കിലും പദവിയിലേക്കോ സ്ഥാനത്തേക്കോ നിങ്ങൾക്ക് പകരം വേറൊരാളെ തിരഞ്ഞെടുത്തപ്പോൾ നിങ്ങൾക്ക് നിരാശ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ശമുവേലിന്റെ ജീവിത മാതൃകയിൽ നമുക്കൊരു ശക്തമായ പാഠമുണ്ട്. അസൂയയും നീരസവും ഹൃദയത്തിൽ വേരുപിടിക്കാൻ ഒരിക്കലും ഇടം നൽകരുതെന്ന പാഠം.
സദൃശവാക്യങ്ങൾ 14:30 ഇങ്ങനെ വായിക്കുന്നു: ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം.
തന്റെ എല്ലാ വിശ്വസ്ത ദാസന്മാർക്കും നൽകാൻ ദൈവത്തിന്റെ പക്കൽ ധാരാളം വേലയുണ്ട്. ചെയ്യുന്നവർക്കെല്ലാം തികഞ്ഞ സംതൃപ്തിയും ചാരിതാർത്ഥ്യവും പകരുന്നതായിരിക്കും ഓരോ വേലയും.
നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? 22 ഖണ്ഡിക. ചോദ്യം: ആദ്യകാലത്ത് ശൌലിനെ ശമുവേൽ വിലയിരുത്തിയത് തികച്ചും ശരിയായിരുന്നത് എന്തുകൊണ്ട്? ശൌൽ എല്ലാം കൊണ്ടും നല്ല ഒരു വ്യക്തിയായി ശമുവേലിന് തോന്നിയതിൽ ഒരു തെറ്റുമില്ല. കാരണം അവൻ അത്രയ്ക്ക് യോഗ്യനായിരുന്നു. ഒത്ത പൊക്കമുള്ള, കാഴ്ചയ്ക്ക് സുമുഖനായ ചെറുപ്പക്കാരൻ, ധീരൻ, കരുതലോടെ ഇടപെടാൻ അറിയാവുന്നവൻ. ശമുവേൽ ആദ്യം അവനെ കാണുമ്പോൾ ആകർഷകമായ ചില ഗുണങ്ങളും അവനുണ്ടായിരുന്നു: എളിമയും വിനയശീലവും. ഈ ഗുണങ്ങൾക്കു പുറമെ എല്ലാവർക്കുമുള്ളതുപോലെ ഇച്ഛാസ്വാതന്ത്ര്യം എന്ന അമൂല്യമായ പ്രാപ്തിയും അവനുണ്ടായിരുന്നു. എന്നുവച്ചാൽ സ്വന്തം ജീവിതഗതി തിരഞ്ഞെടുക്കാനും സ്വയം തീരുമാനമെടുക്കാനുമുള്ള പ്രാപ്തി. ആ വരദാനം അവൻ ശരിയായി വിനിയോഗിച്ചോ? 23 ഖണ്ഡിക. ചോദ്യം: ഏത് വിശിഷ്ട ഗുണമാണ് ശൌലിന് ആദ്യം നഷ്ടമായത്? ഉള്ളിൽ അഹങ്കാരം വളരുകയാണെന്ന് അവൻ തെളിയിച്ചത് എങ്ങനെ? പലപ്പോഴും സംഭവിക്കുന്ന ഖേദകരമായൊരു കാര്യമുണ്ട്. പുത്തനായി ലഭിച്ച അധികാരത്തിന്റെ സുഖമുള്ള ഇളവയിൽ കാഞ്ഞ് സ്വയം മറന്നിരിക്കുമ്പോൾ ഒരുവനിൽ നിന്ന് ആദ്യം ഉരുകിയൊലിച്ചു പോകുന്ന ഗുണം എളിമയാണ്. ശൌലിനും അതാണ് സംഭവിച്ചത്. ക്രമേണ അവൻ അഹങ്കാരിയായി തീർന്നു. യഹോവയുടെ കൽപ്പനകൾ ശമുവേൽ അവന് കൈമാറിയപ്പോൾ അവൻ അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. ഒരവസരത്തിൽ ക്ഷമ നശിച്ച ശൗൽ ശമുവേൽ അർപ്പിക്കേണ്ടിയിരുന്ന ഒരു യാഗം സ്വയം അർപ്പിക്കാൻ പോലും മടിച്ചില്ല. ശമുവേൽ അവന് ശക്തമായ തിരുത്തൽ നൽകുകയും രാജസ്ഥാനം അവന്റെ കുടുംബത്തിൽ നിലനിൽക്കുകയില്ലെന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. ഈ ശിക്ഷണം കൊണ്ട് പാഠം പഠിക്കാതെ ശൗൽ കടുത്ത അനുസരണക്കേട് കാണിച്ചുകൊണ്ടേയിരുന്നു.
24 എ ചോദ്യം: അമാലേക്കിരുമായുള്ള യുദ്ധത്തിൽ ശൗൽ യഹോവയോട് അനുസരണക്കേട് കാണിച്ചത് എങ്ങനെ? ബി ചോദ്യം: തിരുത്തലിനോടും ശിക്ഷണത്തോടും ശൗൽ പ്രതികരിച്ചത് എങ്ങനെ? എന്തായിരുന്നു യഹോവയുടെ തീരുമാനം?
അമാലേക്കരോട് യുദ്ധം ചെയ്യാൻ ശമുവേലിലൂടെ യഹോവ ശൗലിനോട് ആവശ്യപ്പെട്ടു. യഹോവ കൊടുത്ത നിർദ്ദേശങ്ങളിൽ അവരുടെ ദുഷ്ടരാജാവായ ആഗാഗിനെ വധിക്കാനും കൽപ്പനയുണ്ടായിരുന്നു. എന്നാൽ ശൗൽ ആഗാഗിനെ കൊന്നില്ല, നശിപ്പിച്ചു കളയാൻ പറഞ്ഞ കൊള്ളമുതലിൽ നിന്ന് കൊള്ളാവുന്നവ മാറ്റിവെച്ചു. ശമുവേൽ അവനെ തിരുത്താനെത്തിയപ്പോൾ കണ്ടത് ആദ്യത്തേതിൽ നിന്ന് പാടെ മാറിപ്പോയ ഒരു ശൗലിനെയാണ്. താഴ്മയോടെ തിരുത്തൽ സ്വീകരിക്കുന്നതിന് പകരം അവൻ തന്റെ ചെയ്തികൾ ന്യായീകരിച്ചു. താനല്ല കുറ്റക്കാരനെന്ന് വരുത്തി തീർക്കാൻ കാരണങ്ങൾ നിരത്തി. വിഷയത്തിന്റെ ഗൗരവം ലഘൂകരിക്കാൻ ശ്രമിച്ചു. കുറ്റം ജനത്തിന്റെ മേൽ ചാരാൻ നോക്കി. കൊള്ള മുതലിൽ കുറെ യഹോവയ്ക്ക് യാഗമർപ്പിക്കാൻ കൊണ്ടുവന്നതാണെന്ന് ന്യായം പറഞ്ഞ് ശിക്ഷണത്തിൽ നിന്ന് തലയൂരാൻ ശ്രമിച്ചപ്പോഴാണ് ശമുവേൽ ആ പ്രശസ്തമായ പ്രസ്താവന നടത്തിയത്.
അനുസരിക്കുന്നത് യാഗത്തെക്കാളും നല്ലത്.
എന്നിട്ട് ധൈര്യത്തോടെ ശമുവേൽ അവനെ ശാസിച്ച് യഹോവയുടെ തീരുമാനം വെളിപ്പെടുത്തി. രാജത്വം ശൗലിൽ നിന്ന് കീറിയെടുത്ത് നല്ലവനായ മറ്റൊരുവന് കൊടുക്കും എന്നറിയിച്ചു.
1 ശമുവേൽ 15:1-33. അടിക്കുറിപ്പ് ഇങ്ങനെ വായിക്കുന്നു: ആഗാഗിനെ ശമുവേൽ തന്നെ വധിച്ചു. ആ ദുഷ്ടരാജാവോ അവന്റെ കുടുംബക്കാരോ ദയയ്ക്ക് അർഹരല്ലായിരുന്നു. 100 കഴിഞ്ഞ് ആഗാഗ്യനായ ഹാമാൻ ദൈവജനത്തെ ഒന്നടങ്കം തുടച്ചു നീക്കാൻ പദ്ധതിയിട്ടു. ഇവൻ ആഗാഗിന്റെ പിന്തുടർച്ചക്കാരിൽ ഉൾപ്പെട്ട വ്യക്തിയായിരുന്നിരിക്കാം. അടിക്കുറിപ്പ് അവസാനിച്ചു.
25, 26 ഏ ചോദ്യം: ശമുവേൽ ശൗലിനെക്കുറിച്ച് വിലപിച്ചത് എന്തുകൊണ്ട്? തന്റെ പ്രവാചകനെ യഹോവ മൃദുവായി ശാസിച്ചത് എങ്ങനെ?
ബി ചോദ്യം: ഇശായിയുടെ വീട്ടിലെത്തിയപ്പോൾ ശമുവേൽ ഏത് കാര്യമാണ് പുതിയതായി പഠിച്ചത്?
ശൗൽ വരുത്തിയ പിഴവുകൾ ശമുവേലിനെ വല്ലാതെ സങ്കടപ്പെടുത്തി. യഹോവയോട് അക്കാര്യം പറഞ്ഞ് ആ രാത്രി മുഴുവൻ അവൻ കരഞ്ഞു. പിന്നെ ശൗലിനെ ഓർത്ത് അവൻ വിലപിക്കാനും തുടങ്ങി.
ഒരു രാജാവിനു വേണ്ടുന്നതെല്ലാം ശമുവേൽ അവനിൽ കണ്ടിരുന്നു, ഏറെ നന്മകളും കണ്ടിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തകർന്നടിഞ്ഞു. അന്ന് താൻ കണ്ട ആ മനുഷ്യൻ ഇപ്പോൾ പഴയ ആളേയല്ല. സദ്ഗുണങ്ങളെല്ലാം അവൻ കളഞ്ഞുകുളിച്ചു. പോരാത്തതിന് യഹോവയ്ക്കെതിരെ തിരിയുകയും ചെയ്തിരിക്കുന്നു. പിന്നെ ഒരിക്കലും ശമുവേൽ അവനെ കാണാൻ പോലും കൂട്ടാക്കിയില്ല. അങ്ങനെയിരിക്കെ ശമുവേലിനെ വിളിച്ച് ഒരു മൃദുശാസനയോടെ യഹോവ പറഞ്ഞു:
ഇസ്രായേലിലെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേമ്യനായ ഇശായിയുടെ അടുക്കലയക്കും. അവന്റെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു.
1 ശമുവേൽ 16:1 അപൂർണ മനുഷ്യൻ ചിലപ്പോൾ ദൈവത്തോടുള്ള കൂറ് വിട്ടുകളഞ്ഞേക്കാം. എന്നാൽ യഹോവയുടെ ഉദ്ദേശങ്ങളെ അതൊന്നും ബാധിക്കുകയില്ല. ഒരാൾ അവിശ്വസ്തനായി തീർന്നാൽ യഹോവ തന്റെ ഉദ്ദേശം നിറവേറ്റാൻ മറ്റൊരാളെ കണ്ടെത്തും. വൃദ്ധനായ ശമുവേൽ ഇത് തിരിച്ചറിഞ്ഞതോടെ ശൗലിനെക്കുറിച്ച് ദുഃഖിക്കുന്നത് മതിയാക്കി.
യഹോവയുടെ ഉപദേശപ്രകാരം ശമുവേൽ ബേത്ലഹേമിൽ ഇശായിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ഇശായിയുടെ പല ആൺമക്കളെ അവൻ കണ്ടു. എല്ലാവരും കാഴ്ചയ്ക്ക് ഒന്നിനൊന്ന് സുമുഖരായിരുന്നു. എന്നാൽ മൂത്തവനെ കണ്ടപ്പോൾ തന്നെ യഹോവ ശമുവേലിനെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു: ബാഹ്യ സൗന്ദര്യത്തിനും അപ്പുറം നോക്കണമെന്ന കാര്യം.
1 ശമുവേൽ 16:7 ഇങ്ങനെ വായിക്കുന്നു: യഹോവ ശമുവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നതുപോലെയല്ല, മനുഷ്യൻ കണ്ണിനു കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്നരുളി ചെയ്തു.
അങ്ങനെ അവസാനം ഇശായിയുടെ ഇളയ മകനെ ശമുവേലിന്റെ മുമ്പാകെ കൊണ്ടുവന്നു. യഹോവ തിരഞ്ഞെടുത്തവൻ അവനായിരുന്നു, ദാവീദ്. 27 ഖണ്ഡിക എ ചോദ്യം. വിശ്വാസം ഒന്നിനൊന്ന് ശക്തമാകാൻ ശമുവേലിനെ സഹായിച്ചത് എന്താണ്? ബി ചോദ്യം. ശമുവേൽ വെച്ച മാതൃകയെക്കുറിച്ച് നിങ്ങൾക്കെന്തു തോന്നുന്നു? യഹോവ ശൗലിനെ തള്ളിക്കളഞ്ഞ് ദാവീദിനെ തിരഞ്ഞെടുത്തത് എത്ര ശരിയായിരുന്നെന്ന് ശമുവേലിന് അവസാന കാലങ്ങളിൽ വ്യക്തമായി തീർന്നു. ശൗൽ ഒന്നിനൊന്ന് അധപതിച്ചുകൊണ്ടിരുന്നു. അസൂയമൂത്ത് അവൻ കൊലപാതകത്തിന് വരെ മുതിർന്നു. ഒടുവിൽ വിശ്വാസത്യാഗിയുമായി. എന്നാൽ ദാവീദോ? ധൈര്യം, വിശ്വസ്തത, വിശ്വാസം, കൂറ് എന്നീ സദ്ഗുണങ്ങൾ ആ ചെറുപ്പക്കാരനിൽ തിളങ്ങിനിന്നു. ജീവിത അവസാനത്തോടടുത്തപ്പോൾ ശമുവേലിന്റെ വിശ്വാസം എന്നത്തേതിലും ശക്തമായി. ശമുവേൽ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിച്ച വേറെയും കാര്യങ്ങളുണ്ട്. നിരാശ, അത് പ്രശ്നങ്ങളാലോ സാഹചര്യങ്ങളാലോ എങ്ങനെ വന്നാലും ശരി, അതൊന്നും യഹോവയ്ക്ക് സുഖപ്പെടുത്താനോ പരിഹരിക്കാനോ കഴിയാത്തവയല്ല. അതിനെ അനുഗ്രഹമാക്കി മാറ്റാൻ പോലും അവന് കഴിയും. അങ്ങനെ ഒരു നൂറ്റാണ്ടോളം ദീർഘിച്ച ധന്യമായൊരു ജീവിതത്തിന്റെ രേഖ പിന്നിൽ ശേഷിപ്പിച്ച് ശമുവേൽ മരിച്ചു. വിശ്വസ്തനായ ആ മനുഷ്യന്റെ വേർപാടിൽ ഇസ്രായേൽ മുഴുവനും വിലാപം കഴിച്ചു. ഇന്നുള്ള ദൈവദാസരായ നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ചോദിക്കാം: ഞാൻ ശമുവേലിന്റെ വിശ്വാസം അനുകരിക്കുമോ? ചിന്തിക്കാൻ. ശീലോവിൽ ദുരന്തങ്ങൾ ആഞ്ഞടിച്ചപ്പോൾ ശമുവേൽ പ്രതികരിച്ചത് എങ്ങനെ? പുത്രന്മാർ മത്സരികളായെങ്കിലും സഹിച്ചു നിൽക്കാൻ ശമുവേലിനെ സഹായിച്ചത് എന്താണ്? ശൗൽ രാജാവിനെക്കുറിച്ചുള്ള ദുഃഖം ശമുവേൽ മറികടന്നത് എങ്ങനെ? ശമുവേലിന്റെ വിശ്വാസം ഏതെല്ലാം വിധങ്ങളിൽ അനുകരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്?